Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 12 വാരം ഞായറാഴ്ച ദിവ്യബലി മധ്യം വായിക്കുന്ന സുവിശേഷ ഭാഗത്തിൻ്റെ വിചിന്തനമാണിന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9 അധ്യായം 18 മുതൽ 26 വരെ വാക്യങ്ങൾ. ജൂൺ 16 വത്തിക്കാനിൽ സഞ്ചാരികളായ കലാകാരന്മാരുടെ സംഗമം ഉണ്ടായിരുന്നു. കാരുണ്യത്തിൻ്റെ ജൂബിലിയുടെ ഭാഗമായിരുന്നു അത്. പ്രാർത്ഥനയിലും ധ്യാനത്തിലും സമൂഹ ബലിയർപ്പണത്തിലും ചിലവഴിച്ച 2 കലാകാരന്മാരുടെ 2 പിന്നെ കാരുണ്യത്തിൻ്റെ ജൂബിലി കവാടം കടക്കലും. പാപ്പ ഫ്രാൻസിസ് അവർക്ക് നൽകിയ സന്ദേശത്തിൻ്റെ ഒരു ഭാഗത്ത്, നിങ്ങളുടെ ഈ നിലയ്ക്കാത്ത സഞ്ചാരവും കലാപ്രകടനങ്ങളുടെ ത്യാഗത്തിനും വേദനയ്ക്കും അപ്പുറമുള്ള കലാസപര്യയും പ്രകടനങ്ങളും പ്രദർശനങ്ങളും കഴിവും കരവിരുതും സൗന്ദര്യവും മറ്റുള്ളവർക്ക് സന്തോഷം ആനന്ദം പകരുന്നതാണ്. ദൈവം തന്ന നിങ്ങളുടെ എളിയ കഴിവുകൾ ത്യാഗമുള്ള സമർപ്പണത്തിലൂടെ മറ്റുള്ളവർക്ക് സന്തോഷമായി പകർന്നുകൊണ്ട് നിങ്ങളുടെ ജീവിത ദൗത്യവും ജീവസന്ധാരണവും യാഥാർത്ഥ്യമാക്കപ്പെടുന്നു. അതെ, ത്യാഗത്തിൽ വിരിയുന്ന ആനന്ദത്തെക്കുറിച്ചാണ് പാപ്പ ഉദ്ബോധിപ്പിച്ചത്. മറച്ചു പിടിക്കുന്ന ജീവിതയാതനകൾക്കപ്പുറം വിരിയുന്ന ആനന്ദം, സന്തോഷം അർത്ഥവത്തായി മാറുന്നു. സഹനത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷവും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ തന്നെ പരിത്യജിച്ച് കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ഇതിൻ്റെ അർത്ഥമെന്താണ്? ക്രിസ്തുവിനോട് ചേർന്ന് സഹിക്കുവാനും മരിക്കുവാനും തയ്യാറല്ലാതെ ക്രൈസ്തവന് ജീവനില്ല. അതുകൊണ്ടാണ് അവിടുന്ന് ഇങ്ങനെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ക്രൈസ്തവൻ്റെ ഐഡൻറ്റിറ്റിക്ക്, വ്യക്തിത്വത്തിന് സഹനത്തിൻ്റെയും കുരിശിൻ്റെയും അടയാളമുണ്ടെന്നാണ് ഇതിനർത്ഥം. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? തൻ്റെ ശിഷ്യന്മാരോടുള്ള ക്രിസ്തുവിൻ്റെ ചോദ്യമാണിത്. ക്രിസ്തു എപ്പോഴും തൻ്റെ അന്യൂനമായ ദൈവീക വ്യക്തിത്വം, ദൈവീക സ്വഭാവം മറച്ചുവയ്ക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്തിരുന്നുവെന്ന് പല സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഇയാൾ അസാമാന്യ വ്യക്തിയാണ്, ഒരു ഗുരുനാഥനാണ്, അത്ഭുത പ്രവർത്തകനാണ്, പ്രവാചകനാണ് എന്നിങ്ങനെയുള്ള പൊതുവായ അഭിപ്രായ പ്രകടനങ്ങൾ വെളിപ്പെടുത്തപ്പെട്ടതിൽ അവിടുന്ന് വൈമനസ്യം കാട്ടിയില്ല. എന്നാൽ ആരെങ്കിലും തൻ്റെ യഥാർത്ഥമായ വ്യക്തിത്വം അല്ലെങ്കിൽ ദൈവീക സ്വഭാവം വെളിപ്പെടുത്തുമെന്ന് കണ്ടാൽ ക്രിസ്തു ഉടനെ അതിൽ നിന്നും തെന്നിമാറുകയോ അവരെ വിലക്കുകയോ ചെയ്യുന്നതായിട്ട് സുവിശേഷത്തിൽ പൊതുവെ നാം കാണുന്നു. കേസറിയ ഫിലിപ്പി എന്നിടമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ പശ്ചാത്തലം. അവിടെയാണ് പത്രോസ്ലീഹ തൻ്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തിയത്. ചരിത്രത്തിൽ 4 മതങ്ങളുടെ സംഗമസ്ഥാനമാണ് കേസറിയ ഫിലിപ്പി. ബാബിലോണിയൻ ദേവനായ ബാലിനു വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടിരുന്നിടമാണിത്. അവിടെ ബാലിൻ്റെ ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ ഗ്രീക്ക് ഇതിഹാസത്തിലെ പാൻതിയോസ്, പല ദൈവങ്ങളുടെ ആരാധനയുടെ പിറവി ഇവിടെ കേസറിയ ഫിലിപ്പിയിലായിരുന്നെന്ന്, കേസറിയ ഫിലിപ്പിയിലെ മലമുകളിലായിരുന്നെന്ന് ചരിത്രം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ യഹൂദരുടെ പുണ്യനദി ജോർദാന്റെ ഉത്ഭവസ്ഥാനം, പ്രഭവസ്ഥാനം ഇവിടെയാണ്. ഒടുവിൽ സകലത്തിനെയും വെല്ലുന്ന വിധത്തിലിതാ റോമൻ ഭരണാധിപനായ സീസറിനെ ആരാധിക്കാനുള്ള ക്ഷേത്ര സമുച്ചയങ്ങളും ഇവിടെയാണ്. റോമൻ സാമ്രാജ്യകാലത്ത്, അതായത് ക്രിസ്തുവിൻ്റെ കാലത്ത് തന്നെ നിർമ്മിക്കപ്പെട്ടിരുന്നത്. ഈ സമുച്ചയത്തിൻ്റെ നടുവിലാണ് അലഞ്ഞു നടക്കുന്ന തച്ചനെ നോക്കിയത് പത്രോസ് പറയുന്നു, കർത്താവേ, അങ്ങ് മിശിഹായാണ് എന്ന്. തൻ്റെ യഥാർത്ഥ വ്യക്തിത്വം ക്രിസ്തു പലപ്പോഴും മറച്ചു പിടിച്ചെങ്കിലും ജനങ്ങൾക്കും അവിടുത്തെ ശിഷ്യന്മാർക്കും തെറ്റിയില്ലെന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് പറയാം. പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ച അവിടുന്ന് ശിഷ്യന്മാരോട് ചോദിച്ചു, താൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? സ്നാപക യോഹന്നാനെന്ന് ചിലർ, ഏലിയാസെന്ന് മറ്റു ചിലർ, പിന്നെ ചിലർക്ക് അവിടുന്ന് പ്രവാചകന്മാരിൽ ഒരാളാണ്. തീർന്നില്ല, പിന്നെ ചോദ്യം ശിഷ്യന്മാരോടാണ്, താൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസാണ് എല്ലാവർക്കും വേണ്ടി ഉത്തരം പറഞ്ഞത്. അവിടുന്ന് കർത്താവേ, ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്, തങ്ങൾ കാത്തിരുന്ന അഭിഷിക്തൻ അവിടുന്നാണ് പത്രോസ് സ്ഥിരീകരിച്ചു പറഞ്ഞു. എന്നാൽ ഈ സാഹചര്യത്തിലും ഇക്കാര്യം മറ്റാരോടും പറയരുത് എന്ന് വീണ്ടും ക്രിസ്തു ശിഷ്യന്മാരെ വിലക്കുന്നു. തൻ്റെ ദൈവീക വ്യക്തിത്വത്തെ മറച്ചു പിടിച്ച് തന്നിലെ ക്ലേശകരമായ ഭാഗങ്ങൾ അനുഗമിക്കുന്നതിലും തൻ്റെ ദൗത്യത്തിൽ പങ്കുചേരുന്നതിലുമുള്ള ദുർഘടമായ കാര്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കും, ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടും, വധിക്കപ്പെടും, പിന്നെ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന്. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് പരിരക്ഷിക്കും എന്ന്. ഇത് ക്രിസ്തുവിൻ്റെ ഒരു പ്രബോധന രീതിയാണെന്ന് പറയാം, ദ പെഡഗജി ഓർ ദ ടീച്ചിങ് മെത്തഡോളജി. താൻ ദൈവപുത്രനാണെങ്കിലും തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സഹനത്തിൻ്റെ പാത പിൻചെല്ലണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ശിഷ്യരുടെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കും തൻ്റെ മനുഷ്യാവതാര ദൈവീക രഹസ്യത്തിൻ്റെ വെളിച്ചം അവിടുന്ന് വീശുന്നതിങ്ങനെയാണ്. ദൈവത്തിൻ്റെ സ്നേഹം അപരിമേയമാണ്, എന്നാൽ മനുഷ്യപാപങ്ങൾ ഘോരമാണ്. അതിനാൽ രക്ഷ യാഥാർത്ഥ്യമാക്കപ്പെടുന്നത് സ്നേഹമുള്ള ത്യാഗത്തോടെയാണ്, കുരിശിലെ ത്യാഗസമർപ്പണത്തിലാണ്. അതിനാൽ കുരിശില്ലാതെ രക്ഷകനായ ക്രിസ്തുവിനെ മനസ്സിലാക്കുക പ്രയാസമാണ്. അവിടുത്തെ പ്രവാചക വ്യക്തിത്വവും ഗുരുസ്ഥാനവും അത്ഭുത പ്രവൃത്തികളും ഒരു വശത്ത് നിൽക്കെ, രക്ഷകനായ ക്രിസ്തുവിനെ കുരിശില്ലാതെയും കുരിശിൻ്റെ വഴിയിലൂടെ അല്ലാതെയും അനുഗമിക്കാനാവില്ലെന്ന് ക്രിസ്തു തന്നെ വ്യക്തമാക്കി തരികയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ. എങ്കിലും അവിടുത്തെ ശിഷ്യന്മാർക്ക് ഈ കാഴ്ചപ്പാട് അംഗീകരിക്കാനാകുന്നില്ല. അവർ പ്രവചനങ്ങളെയോ അവിടുന്ന് ബലിയർപ്പിക്കപ്പെടേണ്ട കുഞ്ഞാടാണെന്നോ അംഗീകരിക്കുന്നില്ല. ജെറൂസലേമിലെ ഹോസാന മഹോത്സവത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനെന്ന് ജനം ആർത്തു വിളിക്കുന്നതും ഈ ജനമുറക്കെ പറഞ്ഞില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ക്രിസ്തു പറഞ്ഞതും അവർ ശ്രവിച്ചിട്ടുള്ളതാണ്. പത്രോശ്ലിഹായെ കൂടാതെ അവിടുത്തെ വ്യക്തിത്വത്തിൻ്റെ മറ്റൊരു പ്രഘോഷണം നാം കേൾക്കുന്നത് കുരിശിൻ ചുവട്ടിലെ വിജാതീയനായ ശതാധിപൻ്റെ അധരങ്ങളിൽ നിന്നുമാണ്. പീഡാനുഭവത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ അവിടുന്ന് കുരിശിൽ മരിച്ചതിൽ പിന്നെയാണത്. ശതാധിപൻ പറയുന്നു, സത്യമായും ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന്. പിന്നെ കുരിശിലെ നല്ല കള്ളനും ഒരു വിധത്തിൽ അവിടുത്തെ ദൈവീകത പ്രഘോഷിക്കുന്നുണ്ട്. യേശുവേ, അങ്ങ് പറുദീസായിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ, പിതൃസന്നിധിയിൽ എന്നെയും ഓർക്കണമേ എന്ന് ക്രിസ്തുവിൻ്റെ ദൈവീകത പ്രഘോഷിക്കുന്ന വാക്കുകളാണിവ. വീണ്ടും ആദ്യം പറഞ്ഞ സഞ്ചരിക്കുന്ന രാജ്യാന്തര കലാകാരന്മാരുടെ സംഗമത്തിലേക്ക് തിരികെ വരികയാണ്. അവരുടെ സംഗമം വത്തിക്കാനിൽ അവസാനിക്കുന്നതിന് മുൻപ് അവർ സംഘടിതമായെടുത്തൊരു തീരുമാനം പാപ്പ ഫ്രാൻസിസിനെ അറിയിക്കുകയുണ്ടായി. കാരുണ്യത്തിൻ്റെ ഈ ജൂബിലി വർഷത്തിൽ തങ്ങൾ എവിടെയായിരുന്നാലും തങ്ങളുടെ പ്രകടനങ്ങൾ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്കും പാവങ്ങളിലേക്കും എത്തിക്കും എന്ന്. അവ ജയിലുകളിലേക്കും അനാഥാലയങ്ങളിലേക്കും വൃദ്ധമന്ദിരങ്ങളിലേക്കും നഗരങ്ങളിൽ മാത്രമല്ല ആരും എത്തപ്പെടാത്ത പാവപ്പെട്ടവരുടെ ഗ്രാമങ്ങളിലേക്കും സൗജന്യമായി എത്തിക്കും, സൗജന്യമായി പ്രദർശനങ്ങൾ അവതരിപ്പിക്കപ്പെടും എന്ന്. അവരുടെ ത്യാഗത്തിലും സഹനത്തിലും വിരിയുന്ന ഈ ആനന്ദം പങ്കുവയ്ക്കൽ ക്രിസ്തു സ്നേഹമാണ്, ക്രിസ്തുവിൻ്റെ കാരുണ്യമാണ്, ക്രൈസ്തവ ജീവിതത്തിൽ കാരുണ്യ പ്രവൃത്തിയാണ്. ഇത് ജൂബിലി വർഷത്തിൽ ഏറെ പ്രസക്തമാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്കേവർക്കും അനുകരണീയമാണ്. ക്രൈസ്തവ ജീവിതത്തിൽ സഹനത്തിന് മൂല്യമുണ്ട്. അത് സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ, അത് അനുദിന ജീവിത പരിസരങ്ങളിൽ യാഥാർത്ഥ്യമാക്കുമ്പോൾ, ഇത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ വലിയ വെല്ലുവിളിയാണ്. അവിടുത്തെ അനുഗമിക്കുക, ക്രിസ്തീയ മൂല്യങ്ങളിൽ ജീവിക്കുക എന്നാൽ ക്രിസ്തുവിൻ്റെ കുരിശ് വഹിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹത്വത്തിൽ നമുക്കും പങ്കുകാരാകാം. നമ്മുടെ അനുദിന ജീവിത ചുറ്റുപാടുകളിൽ സമർപ്പണത്തിലൂടെ, ജീവിത സമർപ്പണത്തിലൂടെ വിരിയുന്ന ത്യാഗത്തിൻ്റെ സന്തോഷം സഹോദരങ്ങളുമായി ഈ ജൂബിലി നാളിൽ പ്രത്യേകം പങ്കുവയ്ക്കാൻ പരിശ്രമിക്കാം.
വഴിയും സത്യവും നീ തന്നെ നിത്യനാമേശുവേ, വഴിയും സത്യവും നീ തന്നെ നിത്യനാമേശുവേ, സ്നേഹമയം നിൻ വചനം ദിവ്യഗീതങ്ങളായി നീതിവാക്യങ്ങളായി.
ഈ ഗാനം ആലപിച്ചത് വിജയ് യേശുദാസും സംഘവുമാണ്. രചന ഗിരീഷ് പുത്തഞ്ചേരി, പിന്നെ ജോൺസൺ ആണ് ഇതിനീണം പകർന്നത്.
താഴ്മകളിൽ താഴ്മയുമായി വന്നു ചേർന്നു നീ, സൗമ്യമാം ജീവനിൽ പ്രാർത്ഥനാ ഗാനമായി. താഴ്മകളിൽ താഴ്മയുമായി വന്നു ചേർന്നു നീ, സൗമ്യമാം ജീവനിൽ പ്രാർത്ഥനാ ഗാനമായി. കേൾവി കേൾക്കുവാൻ കാതുകൾ തരൂ, നിന്റെ രാജ്യമല്ലയോ ഞങ്ങൾക്കാശ്രയം. രക്ഷകനായി വന്നവനെ സാക്ഷ്യമോതുന്നിതാ, ആകയാൽ ഞങ്ങൾ തന്നാദി തീർക്കേണമേ. രക്ഷകനായി വന്നവനെ സാക്ഷ്യമോതുന്നിതാ, ആകയാൽ ഞങ്ങൾ തന്നാദി തീർക്കേണമേ. സ്നേഹപൂർണമായി ഈ സമർപ്പണം, ദേവപാദമല്ലയോ ഞങ്ങൾക്കാനന്ദം.
വഴിയും സത്യവും നീ തന്നെ നിത്യനാം യേശുവേ, സ്നേഹമയം നിൻ വചനം ദിവ്യഗീതങ്ങളായി നീതിവാക്യങ്ങളായി.
യു ആർ ദ വേ, യു ആർ ദ ട്രൂത്ത്, യു ആർ ദ ലൈഫ്, ഓ മൈ ജീസസ്.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച സുവിശേഷ ചിന്തകളാണ്.